ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. പ്രളയം നാശം വിതച്ച പഞ്ചാബും ഹിമാചൽ പ്രദേശും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. വിലക്കിനെതിരെ നടന്ന സംഘർഷത്തിൽ 19 മരണം. കഫ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് 3 സ്ഥാനം. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. 17 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ വൈകിട്ട് 6 ആരംഭിക്കും. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്ത്. ഇരുസഭകളിലും നിന്നുള്ള 781 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന അദ്ദേഹം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണവും നടത്തും. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്ത ബാധിതരുമായും NDRF, SDRF, ആപ്തമിത്ര ഉദ്യോഗസ്ഥരുമായും സംവദിക്കും. തുടർന്ന് വൈകിട്ടോടെ പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെത്തുന്ന ശ്രീ മോദി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതിരൂക്ഷമായ പ്രളയക്കെടുതികളിൽ പഞ്ചാബിൽ 48 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2000 ഗ്രാമങ്ങളിൽ നിന്നായി 400,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. യുവജന പ്രതിഷേധം ശക്തമായതോടെ നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 19 പേർ മരിക്കുകയും 340 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മന്ത്രിസഭയുടെ അടിയന്തര യോഗത്തിന് ശേഷമാണ് ഉത്തരവ് പിൻവലിച്ചത്. കാഠ്മണ്ഡുവിലെ ബനേശ്വറിൽ ഫെഡറൽ പാർലമെന്റ് പരിസരത്ത് അതിക്രമിച്ചു കയറിയ പ്രകടനക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, X, യൂട്യൂബ് തുടങ്ങിയവയ്ക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. സാമൂഹ്യ മാധ്യമ സൈറ്റുകൾ ഇന്നലെ രാത്രി മുതൽ വീണ്ടും പ്രവർത്തനക്ഷമമായി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെയും ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിന്റെയും നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ NDA MPമാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP NDA MPമാർക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടുക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ പ്രധാനമന്ത്രി NDA MPമാരോട് അഭ്യർത്ഥിച്ചതായി ശില്പശാലയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും പ്രോത്സാഹനത്തിനും പ്രധാനമന്ത്രി ഊന്നൽ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
ആത്മനിർഭർ ഭാരത് NDA ലീഡേഴ്സ്കോ लीडरशिप रोल प्ले करने के लिए आह्वान किया है. ये स्ट्रेस इस बात को लेकर के प्रधानमंत्री जी ने किया है कि जो स्वदेशी सामान है उसको कैसे हम आगे बढ़ाएं. अब ये माहौल बनाना है कि स्वदेशी है ये सामान हमारा भारत में बना हुआ है ये कहने पर गर्व महसूस करना चाहिए.
കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച GST പരിഷ്കാരങ്ങൾ GST കൌൺസിൽ അംഗീകാരം നൽകിയതോടെ യാഥാർത്ഥ്യമായി. പരോക്ഷ നികുതി സമ്പ്രദായത്തെ 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 തലങ്ങളിലുള്ള ഘടനയിൽ നിന്ന് 5%, 18% എന്നിങ്ങനെ 2 തലങ്ങളായി കുറച്ചു. ഈ പരിഷ്കാരം പല മേഖലകളിലും നികുതി നിരക്കുകൾ കുറയുന്നതിനും ജനങ്ങളുടെ ജീവിത ചെലവ് കുറയുന്നതിനും ഇടയാക്കി. സാധാരണക്കാരെ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പുതിയ നിരക്ക് ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ GST 5% കുറച്ചത് ഹെയർ ഓയിൽ, ഷാംപു, ഷേവിംഗ് ക്രീം, ടൂത്ത്പേസ്റ്റ്, ടാൽക്കം പൗഡർ തുടങ്ങിയ നിരവധി ഇനങ്ങളുടെ വില കുറയുന്നതിന് വഴിവെക്കും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 crore IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ കായിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലാണ് പുതിയ ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. പുതിയ നിരക്കിൽ കയ്യുറകൾ, സ്പോർട്സ് കിറ്റുകൾ തുടങ്ങിയ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ GST 12%ൽ നിന്ന് 5% കുറച്ചു. ട്രൈസൈക്കിളുകൾ, സ്കൂട്ടറുകൾ, പെഡൽ കാറുകൾ ഉൾപ്പെടെയുള്ള കളിപ്പാട്ടങ്ങൾ, ചെസ്, കാരംസ്, ലൂഡോ തുടങ്ങിയ ബോർഡ് ഗെയിമുകൾ എന്നിവയുടെ നികുതിയിലും ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കായിക ഉപകരണങ്ങൾ താങ്ങാനാകാവുന്ന വിലയിൽ ലഭ്യമാകും. കായിക മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനം സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിച്ച സംവർദ്ധൻ പർവിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കരകൌശല വിദഗ്ധരും പാചക വിദഗ്ധരും പങ്കെടുത്തു. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധനു കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൌശല വസ്തുക്കൾ 100 സ്റ്റാളുകളിലായി പ്രദർശിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാകും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര വൈകുന്നേരം 4 മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം 4 വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. വാദ്യോപകരണമായ കൊമ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറിക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കും. 91 ദൃശ്യശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഇന്നുച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലം 8 സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വാരാണസി, അയോധ്യ, തിരുപ്പതി എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രി മുംബൈയിൽ ഒരു വ്യവസായ പരിപാടിയിലും പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് 6 ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചത്. അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബീഹാർ, ജാർഖണ്ഡ്, തമിഴ്നാട്, പുതുച്ചേരി, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ജെറുസലേമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചു. ഭീകരത എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന ശാപമാണെന്ന് സമൂഹ മാധ്യമക്കുറിപ്പിൽ അദ്ദേഹം വിശേഷിപ്പിച്ചു. ജെറുസലേമിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഹീനമായ ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ശക്തമായി അപലപിച്ചിരുന്നു. എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും ഇന്ത്യ അപലപിക്കുന്നുവെന്നും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സമൂഹ മാധ്യമക്കുറിപ്പിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. 17th ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഇന്ന് അബുദാബിയിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. T20 രീതിയിലാവും ഇത്തവണത്തെ ഏഷ്യാകപ്പ് മത്സരങ്ങൾ നടത്തുക. 8 September 28 നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. തജിക്കിസ്ഥാനിൽ നടന്ന കഫ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് 3rd. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഒമാനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3rd നേടിയത്. ഇതാദ്യമായാണ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഒമാനെ പരാജയപ്പെടുത്തുന്നത്. ഇന്ത്യ ന്യൂസിലൻഡ് വിദേശകാര്യ ഓഫീസ് തല കൂടിക്കാഴ്ച 6th ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, കൃഷി, പരമ്പരാഗത വൈദ്യശാസ്ത്രം, കാലാവസ്ഥാ വ്യതിയാനം, കായികം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുന്ന ഉഭയകക്ഷി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും വിലയിരുത്തി. ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് വിദേശകാര്യ മന്ത്രാലയം ദക്ഷിണ മേഖലാ സെക്രട്ടറി നീന മൽഹോത്ര നേതൃത്വം നൽകി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 വൈകിട്ട് 5. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. നേപ്പാളിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. വിലക്കിനെതിരെ നടന്ന സംഘർഷത്തിൽ 19 കഫ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് 3rd. ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.